ദൈവ തിരുനാമത്തിന് മഹത്വം ഭവിക്കട്ടെ. വേദിയിൽ ആയിരിക്കുന്ന കർത്തദാസന്മാർക്കും ഇവിടെ ഈ ഹാളിൽ ആയിരിക്കുന്ന ദേവദാസന്മാർക്കും വളരെ പ്രിയരായ സഹോദരി സഹോദരങ്ങൾക്കും പൈതങ്ങൾക്കും എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ അന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരു സൈന്യത്തിന് അതിൻ്റെതായ ജയവിളി ഉണ്ട്. അതുപോലെ ദൈവമക്കളുടെ ജയവിളിയാണ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ സ്വർഗത്തിൽ ചെന്നാലും അതുണ്ട്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും സ്വർഗത്തിൽ ഉണ്ടായിരിക്കുകയില്ല, സ്വർഗത്തിൽ പ്രസംഗമില്ല, സ്വർഗത്തിൽ പ്രാർത്ഥനയുമില്ല. സ്വർഗത്തിൽ സാക്ഷ്യവുമുണ്ട്, ആരാധനയുമുണ്ട്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഭൂമിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകളൊന്നും സ്വർഗത്തിൽ ഉപയോഗിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഹല്ലേലൂയ അവിടെ ഉണ്ട്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഹല്ലേലൂയ പാടി ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ സന്ധ്യയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത് മുടിയനായ പുത്രൻ എന്ന് നമ്മുടെ കർത്താവ് വിശേഷിപ്പിച്ച ആ ഭാഗത്തു നിന്നാണ്. ഒരു പുതിയ ടെക്സ്റ്റ് എടുത്ത് പുതിയ ചിന്തകളോടുകൂടി കോർത്തിണക്കി പ്രസംഗിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ച അതേ ആശയത്തിൽ അതിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാനാണ് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത്. യോഗത്തിലുള്ള മറ്റ് പ്രസ്ഥാനങ്ങളെക്കാൾ പരിപാടികളെക്കാൾ നമ്മുടെ സുവിശേഷത്തിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലോകത്തെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നവരല്ല, അതിനെ രസിപ്പിക്കാൻ ശ്രമിക്കുന്നവരല്ല, അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവർ. ഒത്തിരി ചിന്തകൾ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിലും ഞാൻ അതിനെ ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും പ്രാർത്ഥനയിൽ സഹകരിക്കുക. ഫോർമാലിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇപ്പോൾ ഞാൻ സമയമെടുക്കുന്നില്ല. പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുന്നതിനെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചപ്പോൾ തൻ്റെ ജനനത്തെക്കുറിച്ച് ഇമ്മീഡിയറ്റായിട്ട് അതെ ഗബ്രിയേൽ മാലാഖ വിശുദ്ധ മറിയാമിനോട് വചനിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ ആ സമയത്തൊക്കെയും യേശുവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, രോഗികളെ സുഖമാക്കുവാനിരിക്കുന്നത് കൊണ്ട്, ഭൂതങ്ങളെ പുറത്താക്കാൻ പോകുന്നത് കൊണ്ട്, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കാനിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് അവൻ യേശുവെന്ന് പേർ വിളിക്കണമെന്നല്ല പറഞ്ഞത്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശുവെന്ന് പേർ വിളിക്കണമെന്ന്. ഞാൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ എന്നെ കണ്ട് ആ കാര്യം ഷെയർ ചെയ്യാവുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ 7 വർഷത്തോളം ഒരു ഓർത്തഡോക്സ് വൈദികനായിരുന്നു എന്നുള്ളത് നിങ്ങളിൽ എന്നെ പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഒരു സാക്ഷ്യ രൂപത്തിലൊന്ന് പറയുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വൈദികനാകുന്ന സമയത്ത് പോലും ആ വൈദിക പദവി വിട്ട് പിരിയേണ്ടി വരുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. അവിടെ തന്നെ തുടർന്ന് നല്ലൊരു ശുശ്രൂഷ ചെയ്ത് സമാപിക്കുവാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചവനാണ്. എന്നാൽ ജീവിതത്തിലെ ചില ഏറ്റുമുട്ടലുകളാണ് എന്നെ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ സാക്ഷ്യത്തിൻ്റെ 2-3 കാര്യങ്ങൾ ഒന്ന് തൊട്ട് പറയട്ടെ. ഞാൻ കോട്ടയത്തിനടുത്ത് അതെ, താമസിക്കുന്നത് കൊണ്ട് കോട്ടയം ഭദ്രാസനത്തിലായിരുന്നു ഞാൻ വൈദികനായി ശുശ്രൂഷിച്ചത്. അന്ന് ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ കോട്ടയം ഏറിയായുള്ള രക്ഷിക്കപ്പെട്ട അനേകം ചെറുപ്പക്കാരായ യാക്കോബായ സഹോദരങ്ങൾ, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വൈദികനായിരുന്നു എന്നുള്ളത് കൊണ്ട് മറ്റ് പട്ടക്കാരേക്കാൾ കൂടുതലായി അവരെന്നോട് സഹവസിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒരിക്കൽ ആ സഹോദരന്മാരെന്നോട് പറഞ്ഞു, പെന്തക്കോസ്തുകാർക്കും ബ്രദറുകാർക്കും ഒക്കെ പരസ്യയോഗങ്ങളുണ്ടല്ലോ, നമുക്കൊരു പരസ്യയോഗമില്ലല്ലോ, നമുക്കൊരു പരസ്യയോഗം നടത്താമെന്ന് പറഞ്ഞു. നല്ല കാര്യത്തിന് ഉടനെ ആമയും പറയുന്ന ഒരു പ്രകൃതിയാണ് എൻ്റേത്. ഞാൻ ഉടനെ അവരോട് പറഞ്ഞു, സഹോദരങ്ങളെ നിങ്ങൾ ക്രമീകരിച്ചുകൊള്ളൂ, ഞാൻ വന്ന് പ്രസംഗിക്കാമെന്ന്. താമസിയാതെ കോട്ടയത്തിനടുത്ത് കുറിച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മെയിൻ റോഡിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു വൈദ്യൻ്റെ കുപ്പായം ഇട്ട് പരസ്യയോഗത്തിന് പ്രസംഗിച്ചു. ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ മെത്രാപ്പൊലീത്തായുടെ കത്തെനിക്ക് കിട്ടി. വേഗം താനിവിടെ വരണമെന്ന്. ഞാനിവിടെ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ അടിമുടിയൊന്നും നോക്കി എന്നോട് പറഞ്ഞു, പണ്ണെ ഞാൻ വളരെ സ്നേഹിക്കുന്നുണ്ട്, തനിക്കൊരു നല്ല ഭാവിയുണ്ടെന്നാണ് എൻ്റെ വിചാരം എന്നെല്ലാം പറഞ്ഞതിന് ശേഷം പറഞ്ഞു, തന്നെക്കുറിച്ചാകാത്ത ഒരു കാര്യം കേട്ടല്ലോ, താൻ ഈയിടെ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചോ? ഞാൻ പറഞ്ഞു പ്രസംഗിച്ചു. അത് വളരെ തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ശാന്തനായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പുഴവക്കത്ത് നിന്ന് പ്രസംഗിച്ചില്ലേ, നമ്മുടെ കർത്താവ് പടകിന്റെ മുകളിൽ കയറി നിന്ന് പ്രസംഗിച്ചില്ലേ? ഇത്രയും ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പറയാ, ഏറ്റവും അതൊക്കെ ശരിയാ, പക്ഷെ അത് നമ്മുടെ രീതിയല്ലെന്ന്. ആദ്യം ഷോക്ക് അടിച്ചതുപോലെ ആയിപ്പോ എനിക്ക്, കർത്താവിന്റെ രീതിയും നമ്മുടെ രീതിയും രണ്ടാണെന്ന് അന്നാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. പൈസലോ താനെ പൊക്കോ, ഇനി ഇങ്ങനെയുള്ള വാഴപ്പഴകളൊന്നും ഉണ്ടാകരുതെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. അതിനുശേഷം കോട്ടയം ഏറിയായിരുന്നു വന്ന സഹോദരങ്ങൾക്കൊക്കെ അറിയാം, പാമ്പാടിയിൽ ഒരു യൂണിയൻ കൺവെൻഷൻ നടത്താൻ എൻ്റെ ഭാരവാഹികൾ ശ്രമിച്ചു. സിയാസൈ, മർത്തോമ യാക്കോബായ ഈ മൂന്ന് വിഭാഗങ്ങളെ പങ്കെടുപ്പിച്ച് മൂന്ന് വിഭാഗത്തിൽ നിന്ന് ഓരോ വൈദികൻ, യാക്കോബായ സഭയിൽ നിന്ന് ഞാനാണ്. യൂണിയൻ കൺവെൻഷനിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴും മെത്രാപ്പൊലീത്ത എന്നെ വിളിപ്പിച്ചു, എടോ താൻ വേദവിപരീതികളോട് ചേർന്ന് പ്രസംഗിച്ചതായിട്ട് ഇവിടെ കേട്ടു. ശരിയാണ്, ഞാൻ പറഞ്ഞ് വേദവിപരീതികളോട് പ്രസംഗിച്ചതായിട്ട് ഓർക്കുന്നില്ല, മത്തോമക്കാരും സി എസ് ഐക്കാരും ഒക്കെ ആയിട്ടാണ് ചേർന്ന് പ്രസംഗിച്ചത്. നിങ്ങൾ ഒരുപക്ഷെ എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവിശ്വാസം തോന്നുമായിരിക്കും, എന്നെ വിസ്തരിച്ച മെത്രാപ്പൊലീത്ത മരിച്ചുപോയി, എനിക്ക് അദ്ദേഹത്തോടൊരു വിരോധവുമില്ല. ആരൊക്കെയാണ് ആ യോഗത്തിൽ സംബന്ധിച്ചതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യാക്കോബായിക്കാരും മാർത്തോമക്കാരും സി എസ് ഐക്കാരും ഒക്കെയാണ്. മാർത്തോമക്കാർ ക്രിസ്ത്യാനികളല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? അത് രണ്ടാമത്തെ ശ്ലോകമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് അവർ ക്രിസ്ത്യാനികളല്ലെന്ന്. ഞാൻ ശാന്തമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അവർ ക്രിസ്ത്യാനികളല്ലാത്തത് എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം വലിയൊരു തിയോളജി എന്നെ പഠിപ്പിച്ചു. അദ്ദേഹം യെറുശലേമിൽ മർക്കോസിന്റെ മാളികയിൽ താമസിച്ച് അവിടെ വെച്ച് വട്ടമൊക്കെ ഏറ്റ ആളാണ്, അത്രയ്ക്ക് പാരമ്പര്യമുള്ള ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിടൂ, ക്രിസ്ത്യാനി എന്നുള്ള വാക്കുണ്ടായത് ക്രിസ്തം എന്നുള്ള വാക്കിൽ നിന്നാണ്. ക്രിസ്തം എന്ന് പറഞ്ഞാൽ ഹോളി ഓയിൽ അല്ലെങ്കിൽ മൂറോൻ തൈലം. മാത്തോമാക്കാർക്ക് ക്രിസ്തം ഇല്ലാത്തത് കൊണ്ട്, മൂറോൻ തൈലം ഇല്ലാത്തത് കൊണ്ട് അവർ ക്രിസ്ത്യാനികളല്ല. അവരുമായിട്ടൊന്നും സഹകരിക്കരുതെന്ന് പറഞ്ഞ് എന്നെ വിട്ടു. ഏത് കാര്യവും പൂർത്തിയാകുന്നത് മൂന്നാമത്തെ ഭാഗത്താണല്ലോ. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ പോയി. ക്ഷമിക്കണം, ഞാൻ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്വഭാവ പ്രത്യേകത ഉള്ളതുപോലെ എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു കാര്യം ശരിയാണെന്ന് എനിക്ക് തോന്നിയാൽ ആര് ഭയപ്പെടുത്തിയാലും ആ കാര്യത്തിൽ പുറകോട്ട് പോകുന്ന ഒരു പ്രതി എനിക്കില്ല. ഞാൻ പുറമെ ആൾ ശാന്തനായിരിക്കും, വെച്ചോ, പക്ഷെ കാര്യം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. അതാണ് എൻ്റെ സ്വഭാവം. മൂന്നാമത് വളരെ അർജൻ്റായിട്ട് അതേ മെത്രാപ്പൊലീത്ത എനിക്ക് വേണ്ടി ഒരു ഓർഡർ അയച്ചു, ഞാൻ ഒട്ടും താമസിക്കരുത്, ഇവിടെ വരണം. ഈ പ്രാവശ്യം അദ്ദേഹം വളരെ ഗൗരവമായിട്ട് എന്നെ നോക്കി. രണ്ട് പ്രാവശ്യം ഞാൻ ഗുണദോഷിച്ച് തന്നെ വിട്ടതാണ്, പിന്നെയും തന്നെ വിളിച്ച് ശാസിക്കേണ്ടി വന്നിരിക്കുന്നു. ഇപ്രാവശ്യം തനിക്കറിയാമോ എന്താ കാരണമെന്ന്? ഞാൻ പറഞ്ഞു പറഞ്ഞാട്ടെ. പുതുപ്പള്ളിക്കാരായിരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാം, പുതുപ്പള്ളിയിൽ വെള്ളിക്കുട്ട സെന്റ് തോമസ് പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയാണ്. അവിടെ നടന്ന ഒരു സമ്മേളനത്തിൽ കന്യകമറിയാമിൻ്റെ നമസ്കാരം ചൊല്ലരുതെന്ന് ഞാൻ പ്രസംഗിച്ചു എന്നുള്ളതാണ് എൻ്റെ പേരുള്ള ആരോ. എന്നോട് ചോദിച്ചു അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു അങ്ങനെ നടന്നിട്ടില്ല. പിന്നെ ഉള്ളത് പറ. ഞാൻ പറഞ്ഞു ഞാനവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ പ്രാരംഭമായി അവർ നമസ്കാരം ചൊല്ലിയപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്നവർ ചൊല്ലി. പിന്നെ ഞാൻ പ്രസംഗത്തിന് മുമ്പായിട്ടത് കറക്റ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഇനി നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലരുത്, കൃപ നിറഞ്ഞ എന്ന് ചൊല്ലിയാൽ മതി എന്ന് ഞാൻ തിരുത്തി പറഞ്ഞെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ കോപിച്ചെന്നോട് ചോദിച്ചു, എന്താണോ നന്മയും കൃപയും തമ്മിൽ വ്യത്യാസം? അപ്പൊ എനിക്കിങ്ങനെ തോന്നി, ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതായിട്ട്, എടോ രാത്രിയും പകലും തമ്മിൽ എന്താണോ വ്യത്യാസം? പേശലോ, ഞാൻ ഈ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ ശാന്തമായിട്ട് പറഞ്ഞ് എന്തിനാണെന്ന് ഒരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കും. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ പൂതിയിളക്കത്തിൽ ചാടി വന്നവനല്ല. പൈസലോ, ചിലർ ഒറ്റ ഐശത്തിന് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നവരുണ്ട്, അങ്ങനൊന്നും ചെയ്തതാണല്ലേ ഞാൻ. ഔരസ്ലിക പറഞ്ഞ പോലെ ആർക്കെങ്കിലും മറിച്ച് എന്തെങ്കിലും തെളിയിപ്പാനുണ്ടെങ്കിൽ അവരെ ഞാൻ സ്നേഹത്താൽ വെല്ലുവിളിക്കുന്നു. ഇങ്ങനെ പല ഘട്ടങ്ങളിലായി ഉണർത്തപ്പെട്ട അനേക സഹോദരന്മാരുമുണ്ട്. വന്ന് ഈ ദുഃഖങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യുമ്പോൾ അവരും ദുഃഖിക്കും. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ കൂടി ആലോചിച്ചു. എന്റെ സാക്ഷ്യത്തിന്റെ അടുത്ത ഭാഗം കൂടെ പറയട്ടെ. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു വാർത്തയുണ്ടല്ലോ, ഒഫൻസ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന്. ചിലോ അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ആത്മീയ ഭാഷയിൽ കയറി മുട്ടണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ ആലോചനയ്ക്ക് വേണ്ടി കൂടിയ ആ മീറ്റിംഗ് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഏകദേശം 100-ൽ താഴെ ചെറുപ്പക്കാർ കോട്ടയത്തിൻ്റെ ഏറിയായിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എങ്ങനെ നമ്മൾ ഈ വൈതരണിയെ അഭിമുഖീകരിക്കണമെന്നുള്ളതാണ് ചിന്താവിഷയം. നേതൃത്വത്തോട് നേരിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ് തീരുമാനിച്ചത്. എല്ലാവരും ഏകകണ്ഠമായിട്ടത് ഉറപ്പിച്ചു. എന്നാൽ ആരതിനു വേണ്ടി മുന്നോട്ട് ഇറങ്ങുമെന്ന് ചോദിച്ചപ്പോൾ ശവക്കോട്ടയിലെ മൗനം പോലെ ഒരു വലിയ മൗനം അവിടെ വ്യാപിച്ചു. പൈസലോ, കുട്ടികളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം ഒരു പഴഞ്ചൊല്ല്, പൂച്ചയ്ക്ക് മണി കെട്ടിയാൽ പൂച്ച വരുമ്പോൾ അറിയാം ഓടി എലികൾക്കോടി രക്ഷപ്പെടാം. എലികളെല്ലാം കൂടെ കൂടി അത് സമ്മതിച്ചു. എന്നാൽ ആര് കെട്ടും പൂച്ചയുടെ കഴുത്തിൽ മണിയെന്ന് ചോദിച്ചപ്പോൾ ആരും തയ്യാറായി. ഒരു ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ ആ ജോലി ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. പൈസലോ, ഒരു 30-ഓളം ചോദ്യങ്ങൾ തിയോളജിക്കൽ ക്വസ്റ്റ്യൻസാണ്, അല്ലാതെ മാതെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും അല്ല. എഴുതി ഭൂമിയിലേക്കല്ല അയച്ചത് കേട്ടോ, ദേവലോകത്തെ. കോട്ടയത്തിനടുത്താണ് ദേവലോകം. പൈസലോ, അവിടെ സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന കതോലിക്ക ബാബ തിരുമേനിക്ക് വേണ്ടി അയച്ചു കൊടുത്തു. നിങ്ങൾ ഈസിയായിട്ടിരുന്ന് കേൾക്കുന്നു, പക്ഷെ ഇതൊന്നും ഈസിയായ കാര്യങ്ങളല്ല. പൈസലോ, 30 ചോദ്യങ്ങൾ എഴുതി അയച്ചിട്ട് ദയവായി ഇതിന് മറുപടി നൽകണം എന്ന് അറിയിച്ചു. ഒരു മറുപടിയും കിട്ടിയില്ല. ഒരു റിമൈൻഡർ അയച്ചു, എത്രയും വേഗം എനിക്ക് മറുപടി നൽകണം, ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കർത്താവ് എനിക്ക് കാണിച്ചു തരും എന്ന് അടിയിൽ ഒരു കുറിപ്പും കൂടെ വെച്ചു. എന്നെ 4 വർഷം തിയോളജിക്കൽ കോളേജിൽ പഠിപ്പിച്ച വൈദികരായിരിക്കുന്ന ഗുരുക്കന്മാർക്കും, പ്രത്യേകിച്ച് എന്നെ 4 വർഷം സുറിയാനി പഠിപ്പിച്ച സുറിയാനി മൽപ്പാൻ അദ്ദേഹം പിന്നീട് മെത്രാപ്പൊലീത്തയായി മരിച്ചു. അവർക്കൊക്കെ എന്നെ അറിയാവുന്നത് കൊണ്ട് അവരൊക്കെ ഇടപെട്ട് വേഗം എന്നെ വിളിപ്പിച്ചു. ഞാൻ ചെന്നപ്പോൾ വൈദികർ അടങ്ങുന്ന ഒരു വിസ്താര സഭ എന്നെ വിസ്തരിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുക. എന്നെ വിളിച്ചു. എന്നോടുകൂടി ചില സഹോദരന്മാരും കൂടെ വന്നിരുന്നു. അവരുടെ പേരുകളൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അറിയുമായിരിക്കും. ഒരു ബാങ്ക് ഓഫീസറായി റിട്ടയർ ചെയ്ത പി സി അബ്രഹാം സാറ്, പാപ്പച്ചൻ സാറ്, കൊച്ചു സാറെന്നറിയപ്പെടുന്ന പസ് കെ ജോ, ഇവരൊക്കെ എന്നോടുകൂടെ ഉണ്ടായി. വിസ്താരസഭയിലേക്ക് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ സഹോദരന്മാരും കൂടെ ഒന്ന് വരട്ടെ എന്ന് പറഞ്ഞു. ആദ്യം വിസമ്മതിച്ചെങ്കിലും എന്നെ നിർബന്ധം കൊണ്ട് ഒടുവിൽ അവരെ കൂടെ അകത്ത് പ്രവേശിച്ചു. എന്റെ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് വായിപ്പിച്ചു. പ്രൈസലോ, എന്റെ 30 ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം കാണും. അതിവിടെ പറയാൻ സമയമില്ലാത്തതിൽ വളരെ ദുഃഖമുണ്ട്. എന്നാല് ഈ സ്ഥാലികുല ന്യായം എന്നും പറഞ്ഞൊരു ന്യായമുണ്ട്. അതായത് സഹോദരിമാർക്കറിയാം, ഞാൻ പറഞ്ഞു അവർക്ക് മനസ്സിലായില്ലെങ്കിലും ആരോ ചെയ്തുകൊണ്ടിരിക്കുന്നവരാ, കലത്തിലെ ചോറ് വെന്തതാണോ എന്നറിയാൻ എല്ലാ ചോറും ഞെക്കി നോക്കത്തില്ല, സാമ്പിള് ഒന്നോ രണ്ടോ പരിശോധിക്കും. ഇതുപോലെ എന്റെ 30 ചോദ്യങ്ങൾ എങ്ങനെ ഇരുന്നെന്നറിയാൻ സാമ്പിൾ ഒരെണ്ണം മാത്രം പറഞ്ഞു ഞാൻ അത് വിടും. പരസ്യമായിട്ട് വായിപ്പിച്ചു. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ സഭയിൽ നിന്ന് ആരെങ്കിലും പ്രൊട്ടസ്റ്റന്റുകാരുടെ മീറ്റിംഗുകൾക്ക് പോയി പ്രസംഗം കേൾക്കുകയോ എന്തെങ്കിലും ചെയ്താൽ നമ്മളവരെ വിളിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. എന്നാൽ നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒറ്റ മദ്യപാനിയെങ്കിലും മുടക്കിയിട്ടുണ്ടോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇത് പരസ്യമായി വായിപ്പിച്ച ശേഷം മൺമറഞ്ഞു പോയ കാതോലിക്ക ബാവ ഔഗേൻ പ്രഥമൻ എന്റെ നേരെ നോക്കി. നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, എടോ തനിക്ക് മദ്യപാനികളോട് എന്തായി തന്നെ വിരോധം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അവരോട് ഒരു വിരോധവുമില്ല. പിന്നെ അവരെ മുടക്കണമെന്നാണ് എനിക്ക്. ഞാൻ പറഞ്ഞു തിരുവേണി, അങ്ങനെയാണ് വിളിച്ചത്. നമ്മുടെ ഹുദായക്കാനോൻ എന്ന് പറയുന്നതായ നിയമഗ്രന്ഥത്തിൽ അതിന്റെ എഴുത്തുകാരനായ ഗ്രിഗോറിയോസ് ബർഹബ്രായ എന്ന് പറയുന്ന പണ്ഡിതൻ മദ്യപാനികളെ പള്ളിക്കുറ്റത്തിൽ പുറത്താക്കേണ്ടതാണെന്ന് എഴുതിയിട്ടില്ലേ? അതെന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചെന്നേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രമാണ ഉദ്ധരിച്ചാണ് സംസാരിച്ചതെന്ന് മനസ്സിലായപ്പോൾ എം വി ജോർജ് അച്ഛനെന്ന് അന്നറിയപ്പെടുന്ന ഇന്ന് മരണം ഭദ്രാസനത്തിന്റെ ഒസ്താദ്യോ സിനിമേനി ആയിരിക്കുന്ന ദേഹമൊക്കെ ആ സദസ്സിൽ ഇരിപ്പുണ്ട്. എന്നെ ഉദ്ധരിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ ഇത് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഏതോ താൻ പറയുന്ന പോലെ മദ്യപാനികളെ മുടക്കിയാൽ പിന്നെ നമ്മുടെ സഭയിൽ ആള് കാണുക എന്നുള്ള വിവരം എനിക്കറിഞ്ഞുകൂടെയെന്ന്. പൈസലോ, ഈ രീതിയിലാണ് 30 ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി നൽകി. ദൈവത്തിന് സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ആ വിസ്താരം കഴിഞ്ഞ് ഞാൻ ദുഃഖിതനായി വെളിയിലിറങ്ങി നിൽക്കുമ്പോൾ എന്നെ ഒരു മകനെ പോലെ സ്നേഹിച്ച, ഞാൻ പറഞ്ഞല്ലോ എന്നെ 4 വർഷം സുറിയാനി പഠിപ്പിച്ച മൽപ്പാൻ എന്നുള്ള വാക്കിന് ടീച്ചറിനെ അർത്ഥമുള്ളൂ, സുറിയാനി മൽപ്പാനായിരിക്കുന്ന യുഹാനോൻ, അദ്ദേഹം പിന്നീട് സെവേറിയോസ് എന്ന് പറയുന്ന മെത്രാപ്പൊലീത്ത ആയിട്ട്, അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നോട് പറഞ്ഞു ഞങ്ങളെ വിട്ടു പോകരുതെന്ന്, ഞങ്ങളെ ഉപേക്ഷിച്ച് പോകരുതെന്ന് എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് മുമ്പിൽ ഒരു വാക്കും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളത്തിൽ എന്നോട് സംസാരിച്ചു. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മനസ്സാക്ഷിയോട് സംസാരിച്ച വാചകം ഇതാണ്, മകനെ രക്ഷപ്പെട്ടുകൊള്ളുക. പൈസലോ, മകനെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക എന്നോട് സംസാരിക്കുന്ന ഒരു ആന്തരിക സ്വരം വ്യക്തമായി ഞാൻ കേട്ടു. പൈസലോ, അതിനുശേഷമാണ് ഈ സത്യത്തിന് വേണ്ടി കാൽച്ചുവട് വെക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയത്. പൗലോസിലിയാന്റെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിന്റെ കൃപ ലഭിക്കിയാൽ അന്ന് മുതൽ ഇന്ന് വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും കർത്താവിന്റെ സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. ഇതിൽ സന്തോഷമുള്ളവരെല്ലാം കൈകളെ ഒന്ന് ഉയർത്തി ദൈവത്തെ അനുസരിച്ചാണ്. ഇപ്പൊ ഞാനൊരു ഇടവേള ഇവിടെ കൊടുക്കുന്നു, അത് കർത്താസന്മാർ പ്രയോജനപ്പെടുത്തും. തുടർന്ന് അച്ഛസമ്മ കൂടെ സൂക്ഷിപ്പാൻ ആഗ്രഹമുണ്ട്. വീണ്ടും കർത്താവിന്റെ നന്ദി നാമത്തെ സ്തുതിക്കുന്നു. ചില മിനിറ്റുകളിലൂടെ എല്ലാവരും പ്രാർത്ഥനപൂർവ്വം ദൈവസന്നിധിയിലായിരിക്കാൻ നിങ്ങളെ ഓർപ്പിക്കും. എന്തുകൊണ്ടാണ് അത്? ഒരു മാനസാന്തരത്തിൻ്റെ പ്രസംഗം ഇന്നലെയും ഇന്നുമായിട്ട് ചെയ്യുവാൻ നാം ശ്രമിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ മനസാക്ഷിക്ക് മുമ്പിൽ ഞാൻ വയ്ക്കുന്ന ഒരു ചിന്തയാണ്. വാസ്തവത്തിൽ മറ്റാനോയ്യ മൂലഭാഷകളൊക്കെ ഞാനീ ശലോക പഠിച്ചവനാണ്. മനന്തിരിവ് എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ആത്മീയതയുടെ അടിത്തറ എന്ന് പറയുന്നത്. വേദപുസ്തകം വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ഏദൻ തോട്ടത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കളെ മാതാപിതാക്കളെ ദൈവം ആക്കിയതിനു ശേഷം അവിടേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ കരുത്തില്ലാത്തവരായി ഓടി ഒളിക്കുന്നവരായി അഭിമുഖീകരിക്കാൻ ദൈവത്തെ അഭിമുഖീകരിക്കാൻ തന്റെ ഇടമില്ലാത്തവരായി അതേ താനാക്കിയ രണ്ട് വ്യക്തികളെ തനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിന്റെ മറുപടിയാണ് വെളിപ്പാട് പുസ്തകം. അതൊരു ബൈബിൾ ക്ലാസ്സിലായിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ കെടുതികൾക്കെല്ലാം മറുപടി കിട്ടുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന്. ആദമേ നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആവിനെ കാണാൻ. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പ്രൈസ് ദ ലോർഡ്, വിശുദ്ധ യോഹന്നാൻ, വെളിപ്പാട് ദർശനായ യോഹന്നാൻ ഒടുവിലായി പ്രതിഭജിക്കുന്നത് കർത്താവേ നീ വരണമേന. ആദം തോട്ടത്തിൽ മറിഞ്ഞിരിക്കുമ്പോൾ അവന്റെ അന്തർജലത്തിലെ പ്രാർത്ഥന ദൈവമേ നീയുടേക്ക് വരരുത് എന്ന. എന്നാൽ കർത്താവിന്റെ മാർഗ്ഗത്തിലിരുന്ന് കർത്താവിനോട് സംയോജിച്ചവനായ ഭാഗ്യവാനായ യോഹന്നാൻ പ്രാർത്ഥിക്കുന്നത് കം ലോർഡ് ജീസസ് എന്ന്. കാഴ്ചയെ മനസ്സിലായല്ലോ. ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ തയ്യാറുള്ള എത്ര പേര് ഇന്ന് രാത്രിയുടെ ഉണ്ട്? ദൈവം ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, രഹസ്യ അറകളിലേക്ക് ദൈവം വിരൽ ചൂണ്ടിയാൽ, അല്ല അക്ഷരികമായി സ്വർഗത്തിൽ നിന്ന് വിശുദ്ധരെ ചേർക്കുവാൻ ഇന്ന് രാത്രിയിൽ ദൈവം ആഗമിച്ചാൽ, കർത്താവെ വരണമേ എന്ന് പ്രതികരിക്കുവാൻ പ്രതിവചിക്കുവാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? ഒന്ന് സ്തുതിക്കാമോ ദൈവത്തെ? ഹല്ലേലൂയ്യ. വാസ്തവത്തിൽ മനുഷ്യവർഗത്തിന് പറ്റിയ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ കുറ്റം സമ്മതിച്ചില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, നല്ലൊരു കുടുംബമായിരുന്നു ആദമിന്റെയും അവയുടെയും കുടുംബം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു. സഹോദരിമാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അന്ന് ആരെങ്കിലും ഭർത്താവിനോട് ഭാര്യ എങ്ങനെ ഇരിക്കുന്നെന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നത് എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസമാണ്. അത്രയ്ക്ക് നല്ല അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ മനുഷ്യൻ തൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു, എന്നോടുകൂടെ ഇരിക്കേണ്ടതിന് നീ ഉണ്ടാക്കി തന്ന ഈ സ്ത്രീയൻ. എവിടെയാ വ്യത്യാസം വന്നത്? പ്രൈസ് ദി ലോർഡ്. മനസ്സുകൾ കാണുന്ന വ്യത്യാസമാണ്. ഇതിനിടയിൽ സാത്താൻ കയറി ഇടപെട്ടു, അതോടുകൂടി കുടുംബം ഛിദ്രിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യവർഗം തകർക്കപ്പെട്ടു. ഒരേ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന കായേനും ഹാബേലും ശത്രുക്കളായി മാറി. ആ പ്രക്രിയ ഇന്ന് രാത്രി വരെയും തുടരുന്നു. ഒരേ ആദമിൽ നിന്ന് ഉത്ഭവിച്ച മനുഷ്യവർഗം പല ജാതികളായും മതങ്ങളായും രാഷ്ട്രങ്ങളായും ചേരി തിരിഞ്ഞു നിന്നുകൊണ്ട് പൊരുതുന്നു. ഇങ്ങനെ മനുഷ്യവർഗത്തെ നശിപ്പിച്ചത് ആരാ? എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചു? പൈസലോ, നിങ്ങളെ ഉൽപ്പത്തി പുസ്തകത്തിൽ ബാബേൽ എന്ന് പറയുന്ന ആ ചരിത്രം വായിച്ചിട്ടുണ്ടോ? നിമ്രോദിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ കെട്ടുപണി ചെയ്യുവാനായി ശ്രമം നടന്നു, പക്ഷേ അത് തകർക്കപ്പെട്ടു. മാനവജാതി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ചേറിപ്പോയി. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മൾ അടിസ്ഥാനപരമായി സത്യം മനസ്സിലാക്കിയവരായിരിക്കണം. മാനവജാതിക്ക് വന്ന കെടുതി എന്താണെന്ന് ചോദിച്ചാൽ കൽപ്പിക്കപ്പെട്ട ആ വിഷയത്തിൽ അവർക്ക് ലഭിച്ച കൽപ്പനയെ അവര് മറുത്തു എന്നുള്ളത് പരാജയമാണെങ്കിലും അതോടൊപ്പം അവർക്ക് പറ്റിയ പരാജയമാണ് ആ പാപത്തെ മറച്ചു വെച്ചുവെന്നും, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയും, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. പ്രൈസ് ഗോഡ്. ആദമന് ചെയ്യാൻ കഴിയാതെ പോയ കാര്യം റിപ്പന്റൻസ്, കൺഫഷൻ, ദൈവത്തിന് സ്തോത്രം, അതാണ് മനുഷ്യവർഗത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നത്. നിങ്ങൾ നോക്കൂ, അത് അബ്രഹാം മുതൽ ദൈവം വിളിച്ച് വേർതിരിക്കുന്നതായ ആ വിശുദ്ധ ആ വംശാവലിയിൽ, പിന്നീട് നമ്മൾ കാണുന്ന വിശുദ്ധ പിതാക്കന്മാരൊക്കെയും ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ തയ്യാറുള്ളവരായി. ഗോത്രപിതാവായി യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അവൻ യാബോക്ക് നദിയുടെ കടവിൽ വരെയും ഉപായങ്ങൾ പ്രയോഗിക്കുന്നവനായിരുന്നു. എന്നാൽ തന്റെ അടവുകളുമായി മുന്നോട്ട് പോകുവാൻ സാധ്യമല്ലെന്നവന് മനസ്സിലായപ്പോൾ അവൻ സത്യം പറഞ്ഞു. ഞാൻ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്, യാക്കോബ് ഉണ്ടായതിനു ശേഷം ആദ്യം സത്യം പറഞ്ഞു. എന്തുവാ പറഞ്ഞത്? പേര് ചോദിച്ചു. മുമ്പൊക്കെ ആരെങ്കിലും പേര് ചോദിച്ചാൽ മറുപേരാ പറഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ കണ്ണ് കാണാൻ വയ്യാത്ത അപ്പൻ അവന്റെ ബലഹീനതയിൽ ഒരു ദിവസം അവനോട് ചോദിച്ചു, നിന്റെ പേരെന്തുവാണ്? യാക്കോബിനോടാ ചോദിച്ചത്. യാക്കോബ് പറഞ്ഞു ഏശാവെന്നാണ്. യാക്കോബിനോട് പേര് ചോദിച്ചപ്പോ ഏശാവെന്ന് പറഞ്ഞവനാണ് യാക്കോബ്. എന്നാൽ അഗ്നിമയമായ ദൃഷ്ടികളോടുകൂടി യാബോക്ക് നദിയുടെ തടവിൽ പ്രത്യക്ഷനായ ദൈവദൂതൻ അവന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. പൂക്കല പോലെ വരച്ചുകൊണ്ട് പറഞ്ഞു, യാക്കോബെന്ന. ദൂതൻ അറിയാൻ വയ്യായിട്ടല്ല, പേര് ചോദിച്ച ദൂതൻ അതിന്റെ കമന്ററി കൂടെ പറഞ്ഞു, എടാ കുഞ്ഞെ നിന്റെ പേരിന്റെ അർത്ഥം ഉപായി എന്നാണ്. കൂടെ ഒരു പേര് വിട്ടു, പുതിയ ഒരു നാമം. ഇസ്രയേൽ മൂലഭാഷയിൽ ദൈവത്തിന്റെ കൃഷി എന്നോ ദൈവത്തിന്റെ വിത എന്നോ അർത്ഥമുള്ള ഒരു പുതിയ പേര് അവന് നൽകി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നാം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ദൈവത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറാണ്. ദൈവത്തോട് ഹൃദയം തുറന്ന് സംസാരിക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കണം. കൗശലങ്ങളും തത്വജ്ഞാനങ്ങളും ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ സമയപരിമിതിയെ മാനിക്കുന്നു. മാനസാന്തരത്തിന് പകരം അതിന് പകരം വേറെ ഒന്നുമില്ല. പ്രൈസ് ദ ലോർഡ്. യാതൊന്നും അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടില്ല. നമ്മുടെ കുറ്റം ദൈവസന്നിധിയിൽ സമ്മതിക്കുന്നതിന് പകരം സ്തോത്രകാഴ്ച ഇടുകയോ അതിന് പകരം പ്രാർത്ഥന ചൊല്ലുകയോ പെരുന്നാള് ഘോഷിക്കുകയോ ഇതൊന്നും അതിന് പകരമാകയില്ല. അതാണ് കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചത്. ഈ ധൂർത്തപുത്രൻ, മുടിയൻ പുത്രൻ, തമിഴിൽ കെട്ടകുമാരൻ എന്നാണ് പറയുന്നത്. മുടിയൻ പുത്രൻ എന്ന് പറഞ്ഞാൽ തന്നെ അവസാനിപ്പിച്ചവനാണ് അതിൻ്റെ അർത്ഥം. അതിലെ വന്നവനാണ്, എല്ലാം കളഞ്ഞു കുളിച്ച് ഒന്നുമില്ലാത്തവനായി വന്നിരിക്കുക. അപ്പനുമായിട്ട് അവൻ സംസാരിച്ചു. അവന്റെ ജീവിതം ഭാഗ്യമായി തീർന്നു. എങ്ങനെയെന്ന് ഞാൻ പറയട്ടെ, അവൻ കലവറ കൂടാതെ അപ്പനോട് സംസാരിച്ചു. അപ്പാ പൈസലോ, നിങ്ങൾ ക്ഷമിക്കണം, ഞാനും ഇഷ്ടമില്ലാതെ ഇതൊക്കെ ചില കാര്യങ്ങൾ പറയുന്നത്. ഒരു ദിവസം ഞാനൊരു ഒരു യോഗത്തിൽ നാട്ടിൽ സംബന്ധിച്ചു, ഞാൻ എൻ്റെ ചെവിക്ക് കേട്ടതാ. പലരും ദാക്ഷ്യം പറഞ്ഞു കൂട്ടത്തില്. ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞതാ, ഒരു ചെറുപ്പക്കാരൻ, ആവീദിനെ പോലെ എനിക്കും ചെറിയൊരു പാകപ്പഴ പറ്റി. ദാവീദിന് ചെറിയ പാപപ്പെടാ വെച്ചും തന്നോടാരും വയസ്സലോ, വലിയ പാപമെല്ലാം ചെയ്ത് കൂട്ടിയായിട്ട് കൊച്ചു പാകപ്പഴയായിട്ട് കൊണ്ടു നടക്കുന്ന ആളു. ദൈവത്തിന് സ്തോത്രം. ഈ മുടിയൻ പുത്രൻ അപ്പനോട് പറഞ്ഞത്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. അതിന്റെ വ്യാഖ്യാനമൊക്കെ പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നാം ഒരു പാപം ചെയ്യുമ്പോൾ അത് ദൈവത്തോട് മാത്രമല്ല, ദൈവരാജ്യത്തോടുമാണ്, ദൈവത്തിന്റെ സഭയോടുമാണ്, സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. നിന്റെ മകൻ എന്ന പേരിൽ ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യനല്ല. അതേസമയം ഇന്ന് നമ്മൾ കേൾക്കുന്ന എങ്ങനെയാണെന്നറിയോ, യോഗ്യനാണെന്നാണ്. ഒത്തിരി പേര് യോഗ്യനാണെന്ന് പറഞ്ഞ് നടക്കാണ്. ഒക്സിയോസ് എന്നും പറഞ്ഞൊരു തുറിയാനി വാക്കുണ്ട്, അതിന്റെ അർത്ഥം യോഗ്യനാണെന്ന്. യോഗ്യൻ ദൈവസന്നിധി നമ്മൾ ചെല്ലുമ്പം പറയേണ്ടത് ഞാൻ യോഗ്യനല്ലെന്ന്. തന്നെയുമല്ല, കൂലിക്കാരിൽ ഒരുത്തനെ പോലെ അത്രമാത്രം താഴ്ത്തപ്പെടുവാൻ അവൻ തയ്യാറാണ്. അങ്ങനെ അവൻ സമർപ്പിച്ചതിനാൽ തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്നുള്ള പ്രമാണം അനുസരിച്ചാണ് പിതാവ് അവനെ ഉയർത്തുവാൻ തീരുമാനിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ അതിന്റെ തുടർച്ചയായിട്ട് ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പനുമായിട്ട് വെറുതെ ഒരു എഗ്രിമെന്റ് ഉണ്ടായി, ആ എന്നാ നീ ഇവിടെ താമസിച്ചോ എന്ന് പറയുന്നതായിട്ടല്ല നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. അവര് തമ്മിൽ നിരപ്പ് പ്രാപിച്ചതിന് ശേഷം നമ്മൾ വായിക്കുന്നത്, ആ പിതാവ് തന്റെ വേലക്കാരെ വിളിച്ചിട്ട് ഈ മകനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ, ചില കൽപ്പനകൾ കൊടുക്കുന്നതായിട്ടാണ്, കൽപ്പനാരൂപത്തിലാണ് കൊടുക്കുന്നത്. ഒന്നാമതായിട്ട് അവന്റെ ശരീരത്തിൽ കിടക്കുന്നതായിട്ടുള്ള ഈ ജീർണ വസ്ത്രങ്ങളെല്ലാം അവിടെ നിന്ന് അഴിച്ചു മാറ്റുവാനാണ് കൽപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മനസാന്തരം എന്ന് പറയുന്നത് കുറെ വാക്കുകൾ ഉച്ചരിക്കുന്ന ചെപ്പടി വിദ്യ മാത്രമല്ല, സംതിങ് മോർ, അത് കുറെ കൂടെ ഉപരിയായ കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം ഒന്ന് വായിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ബൈബിൾ ആവശ്യമുള്ളവരെ ഒന്ന് വായിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഉത്തമഗീതം 5:3 വാക്യം. എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? ആ ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു, അവയെ മലിനമാക്കുന്നത് എങ്ങനെ? വളരെ മാർമികമായ വാക്കുകളാണെങ്കിലും എനിക്ക് ഇന്ന് പകൽക്കാലം ആ വാക്യം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. ഞാൻ ഒരങ്കി ഊരിയിരിക്കുന്നു, ഇനിയും ഞാനത് ധരിക്കയില്ല. വൈസലോ വൈസലോ. കർത്താവിന്റെ നാമത്തെ പ്രതി അയോഗ്യമായ ഒരു ജീർണ വസ്ത്രം ഊരിക്കളഞ്ഞ ഒരു അനുഭവം ദൈവത്തിന്റെ പൈതലേ നിനക്കുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, ഇനിയും അത് ധരിക്കരുത്. നീ ഊരിക്കളഞ്ഞ അങ്കി ഇനിയും നീ ധരിക്കരുത്. വൈസലോൾ. അടുത്ത വാക്യം എന്താ? അടുത്താനെ ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു, ഞാൻ എന്റെ കാലുകളെ കഴുകിയിരിക്കുന്നു, അവയെ മലിനമാക്കുന്നത് എങ്ങനെ? വൈസലോ. ഞാൻ എന്റെ കാലുകളെ വിശുദ്ധിക്ക് വേണ്ടി ഞാനതിനെ കഴുകിയതാണെങ്കിൽ ഇനിയും മലിനമാക്കുവാൻ പാടില്ല, ഇനിയും മലിനജലത്തിൽ ചവിട്ടുവാൻ ഒരിക്കലും പാടില്ല. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. മാനസാന്തരം ഒരു വിശുദ്ധ ജീവിതത്തിന്റെ പ്രവേശന കവാടം മാത്രമാണ്. ഈ യാക്കോബായ സഭയിൽ ഞാൻ അത്രയാണ് ജനിച്ചു വളർന്നത്. അവിടെ മാർ അപ്രേം എന്ന് പറയുന്ന ഒരു വിശുദ്ധനായ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടുണ്ടാകും. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ്, എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരാളാണ് മാർ അപ്രേം. അദ്ദേഹത്തിന്റെ പുസ്തകമൊക്കെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് അതെ ഗീതമായിട്ട് ചൊല്ലി കേൾപ്പിക്കാം. നാഴിക നാഴിക നീ തേറും, നാഴികയൊക്കെയിൽ നീ പിഴയ്ക്കും, നിന്റെ നമസ്കാരവും നോമ്പും അയ്യോ എങ്ങനെ കൈക്കൊള്ളും. അദ്ദേഹം ചോദിച്ചതിന്റെ അർത്ഥം, നീ നാഴിക തോറും അനുദവിക്കുകയും ചെയ്യും, നാഴിക തോറും പിഴയ്ക്കുകയും ചെയ്യും, നിന്റെ പ്രാർത്ഥന എങ്ങനെയാ ദൈവം കേൾക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ മനുഷ്യൻ ഇന്ന് ലോകത്തിലുണ്ടായിരുന്നെങ്കിൽ പെന്തിക്കോസ്തുകാരനായിട്ട് ജീവിക്കുമായിരുന്നു എന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങനെയായിരുന്നു. ആ പുസ്തകം കൊണ്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരിക്കൽ കർത്താവിന്റെ സന്നിധിയിൽ പഴയ പാപങ്ങളെക്കുറിച്ച്, പഴയ ജീവിതത്തെക്കുറിച്ച് ദുഃഖിച്ച് ആ പഴയ ചെയ്തികളെ, വാസനകളെ വലിച്ചെറിഞ്ഞ് ഒരു പുതിയ സമർപ്പണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ പൈതലെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇനിയും നീ പിന്മാറിപ്പോകരുത്, ഇനിയും നീ പഴയതിനെ തേടി പോകരുത്. പൈസലോ. തങ്ങളുടെ ജീവിതം മാനസാന്തരം സൂക്ഷിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അനേകം ആളുകളും പരാജയപ്പെട്ടു പോകുന്നത്. പൈസലോ. രക്ത നഷ്ടപ്പെടുകയെന്ന് ആരാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് നടക്കുന്ന ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചെല്ലോട് പറഞ്ഞിട്ടുണ്ട് രക്ത നഷ്ടപ്പെടുകയില്ല, പക്ഷെ രക്ഷിക്കപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകും. രക്ത നഷ്ടപ്പെടുകയില്ല, അത് ഫാക്റ്റായിട്ട് കിടക്കും. എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ നഷ്ടപ്പെട്ടു പോകും, അത് വരരുത്. സങ്കേതനഗരത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ടോ? സങ്കേതനഗരം എന്നും ശക്തിയുള്ള നഗരമാണ്. പക്ഷെ അതിന്റെ പരിധിക്കകത്ത് നിൽക്കുന്നവനെ രക്ഷിക്കാൻ മാത്രമേ സങ്കേതനഗരത്തിന് കഴിയുള്ളൂ. സങ്കേതനഗരത്തിന് വെളിയിൽ നിൽക്കുന്നവനെ രക്ഷിപ്പാൻ സങ്കേതനഗരത്തിന് കഴിയയില്ല. പൈസലോ. സങ്കേതനഗരമാവുന്ന ക്രിസ്തുവിന്റെ ഉള്ളിൽ തങ്ങളെ തന്നെ അതെ നിർത്തുന്നവനെ മാത്രമേ ക്രിസ്തുവിന് രക്ഷിക്കാൻ കഴിയുള്ളൂ. അല്ലെ കൈകളെ വർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ മലിന വസ്ത്രം, ഈ കുടിയമ്പുത്തരന്റെ ദേഹത്തിൽ നിന്നും മാറ്റിയിട്ട് അപ്പൻ പറയുന്നത് അതുപോലൊരു മലിനവസ്ത്രം അവനെ ധരിപ്പിക്കണമെന്നാണോ? അറിയാവുന്നവർ പറഞ്ഞാട്ടെ, ആണോ? അല്ല. പിന്നെ മേൽത്തരമായ അങ്കി. നമ്മുടെ ആളുകൾക്കൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മേൽത്തരമായ അങ്കി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കടയിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന വില കൂടി അങ്കി എന്നൊക്കെ ആ പലരുടെയും മനസ്സിൽ വരുന്ന ചിന്ത അല്ല. ആത്മീയ ഭാഷയിൽ അതിനെ മനസ്സിലാക്കണം. ഈ ലോകത്തിന്റെ പാപമാലിന്യങ്ങൾ കൊണ്ട് അത് കറപുരണ്ടതായിട്ടുള്ള നിന്റെ ജീവിത വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞിട്ട് മേൽത്തരമായ അങ്കി ഒന്ന് ഒന്ന് നോക്കാം. നമുക്ക് വേദപുസ്തകം എന്താ മേൽത്തരമായ അങ്കിയെക്കുറിച്ച് പറയുന്നതെന്ന് ഒരു വാക്യം കൂടെ ആ ഭാഗത്തുനിന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. 7 സഭകൾക്ക് ദൂതെഴുതുന്ന കൂട്ടത്തിൽ കുറ്റം പറയാത്ത ഒരൊറ്റ സഭയുമില്ല. എല്ലാ സഭയിലും കുറ്റവും കുറവ് ഉള്ള ആളുകളുണ്ട്. എന്നാൽ സർദീസ് എന്ന് പറയുന്ന ഒരു സഭയെക്കുറിച്ച് പരിശുദ്ധ റൂഹ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഉടുപ്പും മലിനമാക്കാത്ത കുറെ പേർ സർദീസിലുണ്ട്. ഉടുപ്പും മലിനമാക്കാത്ത കുറെ പേർ സർദീസിലുണ്ട്. എല്ലാവരുമല്ല, സർദീസിലെ വിശ്വാസികൾ അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സ് എല്ലാവരുമല്ല, കുറെ പേരുണ്ട്. ദൈവം നോക്കുമ്പോൾ കുറെ പേരെ മാത്രമേ ദൈവം കാണുന്നുള്ളൂ. അവരുടെ യോഗ്യത ഉടുപ്പ് മലിനമാക്കാത്തവരാണ്. അടുത്ത വാക്യം വായിച്ചു. അവർ ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ സർവീസിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ അടുത്ത വാക്യം, അവർ യോഗ്യന്മാരാകയാൽ, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ഇവിടെ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് കർത്താവിനോട് കൂടെ നടക്കുക എന്ന് പറയുമ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകും. ഞാനുമൊക്കെ സാധാരണ വെള്ളയുടുപ്പാണ് ഇടുന്നത്. അതുപോലെ ഒരു വെള്ളയുടുപ്പ് ഇട്ടാൽ കർത്താവിനോട് കൂടെ നടക്കാമെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. വൈസലോ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. വൈസലോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തങ്കച്ചോരയാൽ ശുദ്ധീകരണം പ്രാപിച്ച ജീവിത വസ്ത്രത്തിന്റെ ഒരു പ്രതീകം മാത്രമാണ് വെള്ളയുടുപ്പ്. ഈ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളിൽ നിന്ന് മുന്നോട്ട് വന്നവരോ, ഇപ്പൊ അവിടെ നിൽക്കുന്നവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ടവർ അവരുടെ കൈകളെ ഒന്ന് ഉയർത്തി പിടിക്കാമോ? എന്റെ ഒരു സന്തോഷത്തിൽ ചോദിക്കുകയാണ്. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗത്തിൽ നേരത്തെ നിന്നവരോ ഇപ്പോൾ നിൽക്കുന്നവരോ ആയ പ്രിയപ്പെട്ടവര്, നിങ്ങളെ ഒന്ന് ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, സന്തോഷത്തിന് ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, കൈകാത്തില്ല. ഈ യാക്കോബായ സഭയിലെ ഓശാന പെരുന്നാളിനുമൊക്കെ കുരുത്തോലകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അത് വലിയ ശുശ്രൂഷകളൊക്കെ ഉണ്ട്. ദൈവത്തിന് സ്വാമി ചിലർ കുരുത്തോല ഉണങ്ങി വെക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ എന്തിനാണ് ഈ കുരുത്തോല ഉപയോഗിക്കുന്നത്? അതിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ പലരോട് ചോദിച്ചിട്ട് ആർക്കും ഒരു വിവരവുമില്ല. എന്നാൽ നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാനൊരു കാര്യം പറയാം. കുരുത്തോലയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതൊരു പ്രതീകമാണ്, അതൊരു കാര്യത്തെ സൂചിപ്പിക്കുകയാണ്. കുരുത്തോല എന്നുള്ള വാക്ക് തന്നെ വന്നത് കുരുന്നോല എന്നാണ്. ഒരു ചെടിയുടെ ഇന്നർമോസ്റ്റ് ടെൻഡർമോസ്റ്റ് പാർട്ടാണ്, അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കുരുന്നോയിരിക്കുന്ന ആ ഇലയാണ്, ആ ഓലയാണ് എടുത്ത് വെളിയിൽ കാണിച്ചിരിക്കുന്നത്. ഇതോ അതെന്തിനെ കാണിക്കുന്നു? അത് ഹൃദയ സമർപ്പണത്തെ കാണിക്കുന്നു. ഈ കുരുത്തോല പിടിക്കുന്ന ആള് അയാൾ പറയേണ്ടത്, എന്റെ ദൈവമേ, എന്റെ ഉൾക്കുരുന്ന് ഞാനിതാ നിനക്ക് സമർപ്പിക്കുന്നു, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാനിതാ നിനക്ക് കാഴ്ചവെക്കുന്നു, എന്റെ അന്തർഭാഗം ദൈവത്തിന് കൊടുക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ കുരുത്തോല പിടിക്കുന്നത്. അതായിരിക്കണം, പക്ഷെ ഇതുവല്ലോ അറിഞ്ഞുകൊണ്ടാണോ കുരുത്തോല പിടിച്ചുകൊണ്ടാണ്? അപ്പൊ ഹൃദയത്തിന്റെ അന്തർഭാഗം ദൈവത്തിന് കൊടുക്കേണ്ടതിന് പകരം ഇന്ന് ഒത്തിരി പേര് പുറമറളാ കർത്താവിന് കൊടുക്കുന്നത്. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ തന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഹൃദയത്തിന്റെ അന്തർഭാഗം എന്റെ കർത്താവിന് കൊടുത്തെന്ന് ധൈര്യമുള്ളവർ അദ്ദേഹത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് ഈ തൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ പിതാവ് എന്തു ചെയ്തു? അവന്റെ ജീവിതത്തെ മൂടിയിരുന്ന മലിന വസ്ത്രം അവനിൽ നിന്നും മാറ്റുകയും ആ സ്ഥാനത്ത് ഒരു മേത്തരമായ അങ്കി അവനെ അണിയിക്കുകയും ചെയ്തു. എന്നിട്ട് വേറെ ചില കാര്യങ്ങൾ കൂടെ ചെയ്തതായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വേഗത്തിൽ ഒന്ന് ചിന്തിക്കാം. അവന്റെ കാലിൽ കണ്ടം പറ്റിയ ഒരു ചെരുപ്പൊക്കെ ആയിരിക്കും കിടന്നെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ എന്ത് സംഭവിച്ചു? അവന്റെ ആ പഴയ ചെരുപ്പ് മാറ്റിയിട്ട് പുതിയ ചെരുപ്പ് അവനെ ധരിപ്പിക്കുവാൻ പിതാവ് കഴിച്ചു. അതെന്തിനെ കാണിക്കുന്നു? ചെരുപ്പ് എന്തിനെ കാണിക്കുന്നു? ഇറ്റ് ഷോസ് വാക്ക് ഓഫ് ലൈഫ്. അത് ജീവിതയാത്രയെ, നടപ്പിനെ കാണിക്കുന്നു. നടപ്പ് ജീവിതത്തിന്റെ ശരിയെ കാണിക്കുന്നു. മോശയ്ക്ക് ദൈവം സീനായും അവൻ നിങ്ങൾ വായിച്ചിരുന്നത്, അവനെ കർത്താവ് വേർതിരിക്കുന്ന സമയത്ത് മുൾപ്പടർപ്പിൽ വെച്ച് അവന് ദർശനം കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് അടുക്കരുതെന്ന് പറഞ്ഞു. ചില കാര്യങ്ങൾ നീക്കം ചെയ്യുവാൻ ദൈവം അവനോട് പറഞ്ഞു. ഓർമ്മയുള്ളവർ പറഞ്ഞാട്ട്. ആദ്യമായിട്ട് കാലിലെ ചെരിപ്പ് മാറ്റിവെക്കാൻ പറഞ്ഞു. ഐതല്ലോ ദൈവത്തിന് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചുകൊടുക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ പ്രതീകമായ ചെരുപ്പ് മാറ്റണം. ജീവിതം, ജീവിത ശൈലി, ജീവിതത്തിന്റെ വാസനകൾ, അതിന്റെ രസങ്ങൾ, അതിന്റെ ആസ്വാദ്യമായ അനുഭവങ്ങൾ, ഇതിനെ സറണ്ടർ ചെയ്യാത്ത ഒരുത്തന് ഒരിക്കലും ഒരു ദൈവേതരായി ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ചെരുപ്പ് മാറ്റുവാൻ മോശയോട് പറഞ്ഞു. പിന്നെ വടിയും കർത്താവിന്റെ സന്നിധി ഇട്ടേച്ച് എടുക്കാൻ പറഞ്ഞു. വടി ഒരു മനുഷ്യന്റെ കഴിവിനെ കാണിക്കുകയാണ്. നമുക്ക് ദൈവം എന്തെങ്കിലും ഒരു വാസനയോ കഴിവോ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ട, പക്ഷെ അത് കർത്താവിന്റെ പാദത്തിൽ സമർപ്പിച്ചിട്ട് തിരികെ എടുത്താൽ മതി. എന്നാൽ ഇത് ഞാൻ കട്ടായമായി പറയുന്നു, മുടിയൻ പുത്രൻ പ്രൈസലോൾ മടങ്ങി വന്നപ്പോൾ അവനൊരു പുതിയ വസ്ത്രം നൽകുക മാത്രമല്ല ചെയ്തത്, പുതിയ ചെരുപ്പ് നൽകി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മുടിയൻപുത്രൻ ഇനി മടങ്ങി വന്നിട്ട് എന്നും ഒരു മുറിക്കകത്ത് തന്നെ ഇരിക്കണമെന്നല്ല അവനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത്. അവൻ ഇനിയും നടക്കണം. ചിലർ വിചാരിക്കുന്നത്, എടാ നീ മുടിച്ച് എല്ലാം വന്നിരിക്കുക, ഇനിയും മിച്ചത്തോട്ടിറങ്ങരുത്, ചാവുന്നവരെ ഇവിടെ ഇരുന്നോണമെന്നും പറഞ്ഞ് അവനെ ഒരു മുറി പിടിപ്പിച്ച് ഇരുത്തുകയല്ല ചെയ്തത്. യു ഹാവ് ടു വോക്ക്. ഇനിയും നിനക്ക് നടപ്പാനുണ്ട്. അതുകൊണ്ട് പുതിയ ചെരുപ്പ്, പുതിയ സഞ്ചാരം, പുതിയ ജീവിത രീതിയാണ് നീ സ്വീകരിക്കേണ്ടത്. ഒരു കാര്യം കൂടെ, അവന്റെ കൈക്കൊരു മുതലുണ്ട്. ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ആ എന്തെങ്കിലും ചെറിയ ഭാഗങ്ങളെടുത്ത് അതിന്റെ പഴുതിൽ കൂടി മോതിരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മൽ വരെ ഇടാൻ പലരും ഇങ്ങനെ തയ്യാറാക്കും. എന്നാൽ അവിടെ ഉദ്ദേശിക്കുന്ന എന്നാൽ ചോദിച്ചാൽ, ഈ ഞാൻ അതിന്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കി, ഒരാളൊരു എഗ്രിമെന്റ് ചെയ്യുമ്പോൾ ആ എഗ്രിമെന്റ് പാസ്സാക്കുന്നു എന്നുള്ളതിന്റെ അടയാളമായിട്ട് മുൻകൂറായി എന്തെങ്കിലും കൊടുക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ചില ഈ കച്ചവടങ്ങളൊക്കെ ഉറപ്പിക്കുമ്പോൾ അതിന് അഡ്വാൻസ് മണി കൊടുക്കുമല്ലോ. അത് വിലയല്ല, എന്നാൽ അത് ഉറപ്പാക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. ഇതുപോലെ യഹൂദസഭയിൽ തന്നെ നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ പൂർവ്വകാലങ്ങളിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ചില എഗ്രിമെന്റ്സ്, ചില അതേ തീരുമാനങ്ങൾ അത് ഉറപ്പാക്കുന്നതിന്റെ അടയാളമായി ഒരു സിഗ്നറ്റ് റിംഗ്, അല്ലെങ്കിൽ ഒരു 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 മുദ്ര വെച്ചതായ ഒരു മോതിരം കൈമാറുക എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം ഉണ്ടായി. ഞാൻ ആർത്ഥത്തിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ. ഈ പുത്രനെ പിതാവ് സ്വീകരിക്കുമ്പോൾ, നീ എന്റെ മകൻ തന്നെയാണ്, നീ എന്റെ ദാസനല്ല, ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കയില്ല എന്നവന് പിതാവ് ഉറപ്പ് കൊടുക്കുന്നതിന്റെ അടയാളമായിട്ട് ഒരു മുദ്ര മോതിരം അവനെ അണിയിക്കുകയായിരുന്നു. തന്നെയുമല്ല, അവിടെ നല്ലൊരു സദ്യ, ഇവൻ നല്ല ആഹാരം കഴിച്ചിട്ട് എത്ര നാളായി, എന്നാൽ ഇന്ന് അവൻ സന്തോഷിക്കുക. ദൈവമക്കൾ എല്ലാവരും ഒരു കാര്യം ഓർക്കണം, ഈ മുടിയൻപുത്രൻ മടങ്ങി വന്ന ആ ദിവസത്തെ അനുഭവങ്ങൾ, അന്നത്തെ ആ വസ്ത്രമാറ്റവും ചെരുപ്പ് മാറ്റവും അന്നത്തെ ആ ഭക്ഷണവും, ഇതെല്ലാം ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ഒരു കാര്യമായി നിങ്ങളതിനെ തെറ്റിദ്ധരിക്കരുത്. അതൊരു നിരന്തര അനുഭവത്തിന്റെ ഒന്നാം ദിവസമായിരുന്നുവെന്ന് നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കണം. നിങ്ങളെ വായിച്ചു ചെല്ലുമ്പോൾ അങ്ങനെ അവർ ആനന്ദിച്ച് തീർത്തു എന്നാണോ വേദസ്ഥ എഴുതിയിരിക്കുന്നത്? ബൈബിളുള്ളവർ നോക്കിയാത്ത ആനന്ദിച്ച് തുടങ്ങിയെന്നാണ്. ദൈവസന്നിധിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആനന്ദവും സന്തോഷവും എല്ലാം ഒരു ഒരു നിത്യജീവിതത്തിന്റെ ആരംഭമാണ്, ഒരു സ്വർഗത്തിന്റെ ആരംഭമാണ്, പ്രൈസ് ദ ലോർഡ്. നമുക്ക് എല്ലാവർക്കും ദൈവത്തെ ഒന്നുകൂടി ഒന്ന് സ്തുതിക്കാം. ദൈവത്തിന് മഹത്വമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് ഈ ദിവസങ്ങളിലായിട്ട് തോന്നുകയാണ്, ഈ മാനസാന്തരം എന്ന് പറയുന്ന വിഷയം വാസ്തവത്തിൽ പച്ചപാവികളോട് മാത്രം പ്രസംഗിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനും അതെ ബോധപ്പെട്ട അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ അംഗീകരിച്ച ഒരു സത്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ യോഹന്നാൻ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വരൂപം ദർശിച്ചു. വലിയ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. പ്രൈസ് ദ ലോർഡ്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും മറ്റു ജാതികൾക്കും രക്ഷിക്കപ്പെടാത്തവർക്കുമെല്ലാം എഴുതി അയക്കുക എന്നാണോ പരിശുദ്ധാത്മാവ് പറഞ്ഞത്? ആണോ? നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. എന്ത് ചെയ്യണം? ഏഷ്യ മൈനറിലുള്ള 7 ലോക്കൽ സഭകൾക്ക് അയക്കണം. പ്രൈസ്തല്ലോ. സഭകൾ ഉടൽ ആ കൊച്ചു ഏഷ്യയിലെ 7 സഭകളാണ് എഫേസോസ് മുതൽ മുഴുവൻ പേര് പറയണ്ട, അവസാനത്തെ സഭയുടെ പേരെന്ന് പറഞ്ഞാരെങ്കിലും, എഫേസോസ് മുതൽ ലവോദിക്ക വരെ. സഭകൾ ഉടലെടുത്തതായ ഒരു പ്രദേശമാണ് ഏഷ്യാമയ, ചെറിയ ഏഷ്യ. നമ്മൾ ജീവിക്കുന്ന ഏഷ്യയാണോ ഏഷ്യ മേജർ? മറ്റേത് ഏഷ്യ മൈനർ. ആ കൊച്ചു ഏഷ്യയിലെ 7 സഭകളാണ് എഫേസോസ് മുതൽ മുഴുവൻ പേര് പറയണ്ട, അവസാനത്തെ സഭയുടെ പേരെന്ന് പറഞ്ഞാരെങ്കിലും, എഫേസോസ് മുതൽ ലവോദിക്ക വരെ. ലവോദിക്ക സഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്രൈസ്തവ സങ്കടമുണ്ട്. എഫേസോസ് സഭയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്ന് ഒറ്റ കുറ്റമേ ഉള്ളൂ. ചണ്ടി പറയുന്ന സാരമില്ലെന്ന്, ഒരു കുറ്റമല്ലേ ഉള്ളൂ. ക്രൈസ്തവ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ ഒരു കഥ പറഞ്ഞു. ഒരു പെണ്ണിനെ കാണാൻ പോയിട്ട് അത് പോയ ആളുകൾ തിരിച്ചു വന്നു. കൂട്ടത്തിനകത്ത് പ്രായവും വക്തതയുള്ള ഒരാളും ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടിലിരുന്ന സ്ത്രീജനങ്ങളും ഒക്കെ ചോദിച്ചു, പെൺകുട്ടി എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ ഈ പോയ ആള് വളരെ നല്ല സമർത്ഥനായൊരു മനുഷ്യനായിരുന്നു. അയാൾ പറഞ്ഞു, 98 ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു പെൺകുട്ടി. 98 ഗുണങ്ങളോ? അത്രയും ഗുണങ്ങളുള്ള ഒരു പെൺകുട്ടി എവിടെ കിട്ടും? കല്യാണം ഉടനെ ഉറപ്പിക്കണമെന്ന് എല്ലാവരും കൂടെ കുറിപ്പാണ്. അപ്പൊ ആർക്കോ ഒരാൾക്കൊരു സംശയം, എന്താ 2 ദോഷങ്ങളെന്ന് അറിയണം. ചോദിച്ചപ്പം പറഞ്ഞാൽ കേൾക്കുകയില്ല, വിളിച്ചാൽ വരികയും. പെൺകുട്ടിയുടെ 98 ഗുണങ്ങളും 2 ദോഷങ്ങളും. എഫേസോസിലെ സഭയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഒരുപാട് പ്രവർത്തിക്കുന്ന ഒരു സഭയാ. എന്നാൽ കുറവെന്താന്ന് ചോദിച്ചപ്പോ ആദ്യ സ്നേഹം വിട്ടെന്ന്. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതം എങ്ങനെ ഇരിക്കുമെന്ന് അന്വേഷിച്ചപ്പോൾ എല്ലാം വേണ്ടുവോളമുണ്ട്. നല്ല വീട്, വീട്ടുപകരണങ്ങൾ, വളർത്തുമൃഗങ്ങൾ, ലോകപ്രകാരം ഒരാൾ അഭിലഷിക്കുന്നതെല്ലാം വേണ്ടുന്നതിലധികമായി ആ വീട്ടിലുണ്ട്. ഒരൊറ്റ കുറവേ ഉള്ളൂ. അന്വേഷിച്ചപ്പോൾ ഭാര്യയും ഭർത്താവിനും ഒരു സ്നേഹമില്ല. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ടെന്ന് പറഞ്ഞത് ജാതികളോടല്ല, ദൈവസഭയോട്. എന്നിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് കേൾക്കണമോ? എത്രയും വേഗം ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഈ സ്നേഹരാഹിത്യം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫോൾ. അത് ഉയരത്തിൽ നിന്നുള്ളൊരു വീഴ്ചയാണ്. പൈസലോ, ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്നോർത്ത് നീ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. പൈസലോ, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. പൈസലോ, അമേരിക്കയിലെ ഒത്തിരി ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്ന സഭകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിലെ ഒരാൾ എന്നോട് പറഞ്ഞു, ഈ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ദുരുപദേശ സഭയുടെ ടീച്ചിങ്, സ്നാനപ്പെടുക എന്ന്. അതായത് വിശ്വസിച്ചാൽ ഉടനെ ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി സ്നാനമാണ്. അതുകൊണ്ട് ഒരാൾ എപ്പോഴെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഉടനെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യും, അതായത് പിന്നെയും പോയി സ്നാനപ്പെടും. അപ്പോൾ വെള്ളത്തിൽ നിന്ന് കയറാൻ നേരം കാണും. വെയിച്ചല്ലോ. എന്നാൽ വേദപുസ്തകം പറയുന്നത് ആദ്യത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് മാനസാന്തരം. ഐസലോ സ്നാനമല്ല, മാനസാന്തരമാണ് ആദ്യത്തെ പ്രവൃത്തി. ഐസലോ നമ്മള് കർത്താവിനോട് അതേ ചെയ്ത ഉഭയസമ്മതത്തിൽ നിന്ന് അറിഞ്ഞോറിയാതെയോ നമ്മുടെ മനസ്സ് നമ്മുടെ സമർപ്പണം പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും വേഗം അതേ ആ മാനസാന്തരം പുതുക്കി മുന്നോട്ട് വരേണ്ടത് ആവശ്യമാണ്. നീ അങ്ങനെ മാനസാന്തരപ്പെടണമെന്ന് എപ്പേസോസിലെ സഭയോട് പറഞ്ഞു, ഇല്ലെങ്കിൽ സാരമില്ലെന്നല്ല പരിശുദ്ധാത്മാവ് പറഞ്ഞത്. നീ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുമെന്ന് ആസ്തിക്യം തന്നെ ഇല്ലാതെ പോകുന്നു. പൈസലോ ഞാൻ ആ സഭകളെ കുറിച്ചൊന്നും കൂടുതലായി പ്രസംഗിക്കുന്നില്ല, എന്നാൽ ഒടുവിലത്തെ സഭയെക്കുറിച്ച് ഒരു വാക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഒടുവിലത്തെ സഭയാണ് ലവോദിക്യാ സഭ. അയ്യോ, ആ സഭയുടെ ചിത്രം ഭയങ്കരമാണ്, ഭയങ്കരമെന്ന് ഞാൻ പറയാൻ കാരണം ആ സഭയുടെ ദൗത്യത്തിൽ ആ ദൂതിലാണ് സഭയുടെ കാന്തൻ പുറന്തള്ളപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സഭയുടെ നാഥനായിരിക്കുന്ന യേശു എവിടെ നിൽക്കുന്നു? വാതിലിന് വെളിയിൽ നിൽക്കുന്നു. ക്രിസ്തുവിനെ വെളിയിൽ തള്ളി ഗേറ്റ് പൂട്ടി മുദ്ര വെച്ച് താക്കോലും കയ്യിൽ വെച്ചുകൊണ്ട് സഭ ഇരുന്നുകൊണ്ട് സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്തുവാ പറയുന്നത്? ഞാൻ സമ്പന്നൻ, ഒന്നിനും മുട്ടില്ല. ദൈവങ്ങളൊന്ന് കേൾക്കണം. ചേർച്ച് സാറ്റിസ്ഫൈഡ് ഓ റിച്ച് വിതൗട്ട് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ കൂടാതെ സഭ സമ്പന്നമായിരിക്കുന്നു. ോ ക്രിസ്തു പോയിട്ടും സഭ സമ്പന്നയായിരിക്കുന്നുവെന്ന്. ഞാൻ സമ്പന്നയായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. ഓ, ഒന്നിനും മുട്ടില്ല, സമ്പന്നനായിരിക്കുന്നു, സമ്പന്നയായിരിക്കുന്നു എന്ന് പറഞ്ഞ ഈ ആ സഭയെ ഒന്ന് കാണാനായിട്ട് നമ്മൾ ഒളിഞ്ഞു നോക്കിയപ്പോൾ ഈ സമ്പന്ന സഭയുടെ ലക്ഷണം കേൾക്കണോ? അരിഷ്ടനും കുരുടനും ദരിദ്രനും നഗ്നനും. പൈസലോ കേട്ടോ, കണ്ണിന് കാഴ്ചയില്ല, അതാ കുരുടൻ. പിന്നെ അരിഷ്ടൻ എന്ന് പറഞ്ഞാൽ റച്ചൻ. ഒരാൾക്ക് സ്ട്രോക്കേഡ് വന്നിട്ട് ചികിത്സകൾ ഒന്നും ഫലിക്കാതെ വരുന്ന ഒരവസ്ഥയുണ്ട്, ആ അവസ്ഥയാണ് അരിഷ്ടാവസ്ഥ എന്ന് പറയുന്നത്. നഗ്നൻ, അയ്യോ സഭ, നമ്മൾ കേട്ടല്ലോ മുടിയമ്പുത്രൻ വന്നപ്പോൾ മേത്തലമായ അന്ത്യം അവനെ ധരിപ്പിച്ചതാണ്, ഇപ്പോ നോക്കിയപ്പോൾ നഗ്നനായിരിക്കുന്നു, ഒന്നും ധരിച്ചിട്ടില്ല. അതിനേക്കാളും ഭയങ്കരം എന്നാണെന്നറിയാമോ? നഗ്നനാണെന്നുള്ളത് അറിയാതിരിക്കുന്നു, അതായത് തലയ്ക്ക് തുമ്പ്. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പോ അന്ത്യകാല സഭയ്ക്ക് ഭ്രാന്തും പിടിച്ചിരിക്കുന്നു. അവരാൾ വിചാരിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു പോയിട്ടും വമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നതെന്ന് ഇന്ന് രാത്രി നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. പൈസലോ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ വല്ലവരും ആയിരുന്നെങ്കിൽ, നമ്മളിൽ പലരും മുൻകോപികളാണല്ലോ, ഒറ്റ അരിഷ്ടത്തിന് വലുതൊക്കെ ചെയ്യുന്നവരാണല്ലോ നമ്മൾ. ആഹാ, എന്നെ പുറത്തു തള്ളിയ സഭയാണോ ഇനി ഈ സഭയുമായിട്ട് എനിക്കൊരു കാര്യമില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഉടനെ സലാം പറഞ്ഞു പോവുകയാണ്. എന്നാൽ ഈ നാഥൻ അങ്ങനല്ല, അവനെ പുറത്തു തള്ളിയ സഭയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് അവൻ മുട്ടുകയാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. നിങ്ങൾ ഒരു കാര്യം കൂടെ ഇന്ന് രാത്രി മനസ്സിലാക്കണം. അപ്പൊ ഏഴ് സഭകളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ആദ്യത്തെ സഭയെ സഭയായിട്ട് തന്നെ കണക്കിലെടുത്തുകൊണ്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യാനൊക്കെ അവരോട് പറയുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞ് സർദീസ് സഭയോടും മറ്റും സംസാരിക്കുമ്പോൾ മൈനോറിറ്റിയിലേക്ക് വന്നു, കുറെ പേരുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഒടുവിലത്തെ സഭയോട് സംസാരിക്കുമ്പോൾ ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും ഇൻഡിവിജ്വൽ കേസായിട്ട് മാറിയിരിക്കുക. അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ മൈനോറിറ്റിയുമില്ല. എണ്ണപ്പെട്ട വ്യക്തികളെ കിട്ടുകയാണെങ്കിൽ ഭാഗ്യം എന്നുള്ള നിലയ്ക്ക് വന്നിരിക്കുക. ഈ ആശയത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രൈസ്തല്ലോ, ഹല്ലേലൂയ. വലിയ ആർപ്പ് വിളിച്ചതുകൊണ്ടോ വലിയ പ്രകടനങ്ങൾ നടത്തിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. പൈസലോ, ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ഞാൻ എന്റെ ഭാഷയിൽ പറയുകയാണ്, അവർ യുദ്ധരംഗത്തേക്ക് വരുമ്പോൾ ശത്രുവിനോടുള്ള യുദ്ധം ഭയങ്കരമായി തീരുമ്പോൾ ശത്രു വല്ല കാരണത്താലും കീഴടങ്ങുന്നില്ലെന്ന് അവർക്ക് തോന്നിയാൽ ശത്രുവിനെ നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ആറ്റം ബോംബ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. വേറെ ദിവസം പഠിച്ച ആളുകൾക്ക് ആറ്റം ബോംബിന്റെ പേര് പറയാവോ? യഹോവയുടെ പെട്ടകം പോർക്കളത്തിലേക്ക് കൊണ്ടുവരിക. ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ശത്രുവിന് പിന്നെ നിലനിൽപ്പില്ല. അതാണ് ആ ദൈവജനത്തിന്റെ കയ്യിലെ ആറ്റം ബോംബായിരുന്നു നിയമപ്പെട്ടകം. അത് ഈ ശത്രുക്കൾക്ക് അറിയാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഫലസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരിക്കല് ഒപ്പിനിയും പിന്നകാത്തുമൊക്കെ ലീഡർഷിപ്പ് കൊടുത്തിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു യുദ്ധരംഗത്ത് പെട്ടകം കൊണ്ടുവന്നു. പെട്ടകം കൊണ്ടുവന്ന വിവരം എങ്ങനെയോ ശത്രുക്കൾ അറിഞ്ഞു. അവരയ്യോ എന്ന് നിലവിളിച്ചു പോയി. ഓർക്കുന്നുണ്ടോ ആ ഭാഗം? അവരവരോട് തന്നെ പറഞ്ഞത് ഫലസ്തീനേ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നിരിക്കുന്നു, ശക്തനായ ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു, പരിസ്ഥിതി നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. പക്ഷേ അവരിങ്ങനെ കഷ്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് രഹസ്യങ്ങൾ അറിയാവുന്ന പിശാജുണ്ടല്ലോ, പിശാജ് ബലസ്ഥിരോട് പറഞ്ഞെന്നാണ് എന്റെ വിചാരം. ബലസ്ഥിരെ ഈ പ്രാവശ്യം നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിവരം അറിഞ്ഞേച്ച് കഷ്ടം പറഞ്ഞേച്ചാ മതി എന്ന് പറഞ്ഞു. അതന്നെ ഈ പ്രാവശ്യം പാളയത്തിലോട്ട് പെട്ടകം കൊണ്ടുവന്നത് കൊണ്ട് പെരിസ്ഥിരെ നിങ്ങൾക്ക് പേടിക്കുവാനില്ല. കാരണം ഈ പെട്ടകത്തിന്റെ പേര് നിയമപ്പെട്ടകമെന്നാണ്. ഇത് നിയമമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പെട്ടകമാണ്. ഈ പ്രാവശ്യം ഇതിനെ കൊണ്ടുവന്നവർ പാപത്തോടുകൂടിയാണ് ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് തന്നെ വിനാശം വരും. നിങ്ങൾ പേടിക്കണ്ട എന്ന് പിശാജ് അവരോട് പറഞ്ഞു. ഉടനെ നിങ്ങൾ ഇന്ന് ഒന്ന് വായിച്ചു നോക്ക്, ഉടനെ ഈ അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ പെരിസ്ഥര് അവരുടെ മുദ്രാവാക്യം മാറ്റിയിട്ട് അവരെന്ത് പറഞ്ഞെന്നറിയാമോ? പെരിസ്ഥരെ പുരുഷത്വം കാണിക്കുന്നു. വൈസലോ എബ്രായരിൽ നിങ്ങൾക്ക് ദാസന്മാരായിരിക്കുന്നത് പോലെ നിങ്ങൾ അവർക്ക് ദാസന്മാരായിരിക്കരുതെന്ന് പറഞ്ഞവർ ധൈര്യപ്പെട്ടു. ആ ഭാഗം വായിച്ചാൽ അറിയാം അനിഷ്ട സംഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ടുണ്ടായി. ഇസ്രയേൽ തോറ്റു, ഫലസ്തീൻ ജയിച്ചു, ഒപ്പിനിയും പിനഹാസും കൊല്ലപ്പെട്ടു. വൈസല്ലോ പിനഹാസിന്റെ ഭാര്യ അതെ ഈ ദുരന്ത വാർത്ത അറിഞ്ഞപ്പോൾ നിലത്ത് വീണ് അകാലത്തിൽ ഒരു മകനെ പ്രസവിച്ചു. മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയി എന്ന് പറയത്തക്കവണ്ണം ഈ കാബോധെന്ന പൈതലിന് പേര് കൊടുത്തു. അതിനേക്കാളൊക്കെയും ഭയങ്കരമായി ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാതെ എന്ന ഒരു കാര്യം, യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ടു. യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ടു ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തൊരു സംഭവമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ സാരമെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശക്തിയും നമ്മുടെ വിജയവും എല്ലാം ദൈവ പ്രമാണത്തിൽ നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രമാണം തെറ്റിയിട്ട് ഭൂമി കുലുങ്ങുന്നത് പോലെ ആർപ്പ് വിളിച്ചാലും ജയമുണ്ടാകില്ല. ഞങ്ങളുടെ സഭയില് ഒരു അച്ചായനുണ്ടായിരുന്നേ. ഞാൻ അച്ചായന്റെ പേരൊന്നും പറയല്ല, അച്ചായന്റെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ ചിലതുകൂടെ കാണും. ആ അച്ചായനെ എനിക്ക് വലിയ സ്നേഹമുള്ള ഒരു അച്ചായനായിരുന്നു. അച്ചായനെ ഈ ഞങ്ങൾ ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും മറ്റുള്ളവർക്കും കൂടെ ഈ ശ്രദ്ധ കൊടുക്കാത്ത വിധത്തിൽ അങ്ങ് വലിയ ഷൗട്ടിങ് പോലെ അതിലോ 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 എന്ന് പറഞ്ഞ് വലിയ ഒറ്റ ഉണ്ടാകും. അപ്പൊ ആളുകളുടെ കോൺസെൻട്രേഷൻ കൂടെ അങ്ങ് പോകും. അപ്പൊ പലരും ഇത് പരാതി പറഞ്ഞു, ആർക്കും പറയാൻ ധൈര്യമില്ല എന്ന് ചോദിച്ചു എന്നോട് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം ഞാൻ പറഞ്ഞു, അച്ചാ കഴിഞ്ഞു വന്നു ഒരു കാര്യം പറഞ്ഞു, അച്ചാ ഈ ആരാധിക്കുമ്പോഴേ ഈ കണക്കിലധികം ഈ ഷൗട്ട് ചെയ്യുന്ന പോലെ വെക്കുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ കൂടെ മാറിപ്പോകുന്നുണ്ട്, അതുകൊണ്ട് ശാന്തമായി ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഉടനെ ഇത് എന്നോട് പറയാം, ബൈബിൾ വായിച്ചിട്ടില്ലേ? നമ്മൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എങ്ങനെയാ എറിയോ മതിൽ വീണത്? ഞാൻ പറഞ്ഞു അതെനിക്കറിയാം. മച്ചാൻ പറ ഇസ്രായേൽ മക്കൾ ആർക്ക് വിളിക്കപ്പെടാ എറിയോ മതിൽ വീണത്? അപ്പൊ ഞാൻ ചോദിച്ചു, ആ അങ്ങനാണ്, ആർക്ക് വിളിയുടെ ശക്തി കൊണ്ടാണ്. ഞാൻ ഒരു കാര്യം ചെയ്തു, ഞങ്ങളുടെ മുമ്പില് അവിടെ ഒരു മലയുണ്ട്, അവിടെ വന്ന് ആർക്ക് വിളിച്ച ഒന്ന് മാറ്റി തരാവുന്നില്ല. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു, അപ്പൊ ഇനി എങ്ങനെയാ? ഞാൻ പറഞ്ഞ അച്ചായ ചുമ്മാതെ ആർക്ക് വിളിച്ചത് കൊണ്ടൊന്നുമല്ല, ഭാഗം വായിച്ചു നോക്കണം. അവര് വ്യവസ്ഥ പ്രകാരം മൗനമായി നടക്കേണ്ട സമയത്ത് മൗനമായി നടന്നു. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പടിപടിയായിട്ട് അവർ ചെയ്തു. ഒടുവിൽ ആർപ്പ് വിളിക്കേണ്ട സമയത്ത് അവർ ആർപ്പ് വിളിച്ചു. അതിന്റെ ആകത്തുകയായിട്ടാണ് വിജയമുണ്ടായത്. അല്ലെങ്കിൽ തന്നെ ഞാൻ അച്ചായനോട് ചോദിച്ചു, അച്ചായ നമ്മളൊക്കെ യാക്കോബായ സഭയെ പറഞ്ഞവരല്ലേ? അതെ. ആർക്ക് വിളിച്ചെന്ന് പറഞ്ഞാൽ അച്ചായൻ എന്തോ മനസ്സിലാക്കിയിരിക്കുന്നത്, പോയി 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 അങ്ങനെ പറഞ്ഞപ്പം വീണെന്നാണോ? അല്ല. പിന്നെന്തുവാ അച്ചായ ആർക്ക് വിളിച്ചത്? ചുമ്മാ ശബ്ദഘോഷമല്ലായിരുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നുള്ള സ്തുതിഗീതമാണ് അവരുയർത്തിയത്. അപ്പോൾ സ്തുതികളിന്മേൽ അധിവസിക്കുന്ന ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ട് ശത്രുവിനെ പരാജയപ്പെടുത്തുകയായിരുന്നു ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ആശയം മനസ്സിലായോ? വ്യവസ്ഥ തെറ്റിച്ചതിന് ശേഷം വലിയ ബഹളം ഉണ്ടാക്കിയാൽ വിജയം ഉണ്ടാകുകയില്ല. പൈസലോ, ശത്രു നമ്മുടെ പഴുത് കണ്ടുപിടിച്ചിട്ട് ദൈവസന്നിധിയിൽ റിപ്പോർട്ട് ചെയ്യുന്നവനാണ്. എല്ലാവരും ഓർക്കണം, ജീവിതത്തിൽ ക്രമീകരണമില്ലാതെ ദൈവവചനം ശുശ്രൂഷിക്കുകയോ പൈസലോ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുകയോ ചെയ്താൽ വലിയ അപകടകരമാണ്. ഈ വേദപുസ്തകം പറയുന്നത് ദുഷ്ടനോട് ദൈവം ചോദിക്കുന്നത് എന്റെ വചനങ്ങളെ നിന്റെ നാവിന്മേൽ എടുപ്പാൻ നിനക്ക് എന്ത് കാര്യമെന്നാണ്. പൈസലോ, ഞാൻ എന്റെ ഹൃദയത്തിന് അകൃത്യം കരുതിയിരുന്നെങ്കിൽ യഹോവ കേൾക്കയില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. അതുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കുന്നവനും ദൈവവചനം അനുസരിക്കുന്നവനും എല്ലാം ദൈവത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് പോകുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഗതിയുള്ളൂ എന്നുള്ള സത്യം ഇന്ന് രാത്രി ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. അതേ ബോധിക്കാസവയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. പൈസലോ, ഈ അത്താഴം എന്നുള്ളതിനെ മലയാളത്തിൽ വെച്ചിരിക്കുന്ന വാക്ക് ആയിരിക്കണമെന്നില്ല, അതിന്റെ മൂലഭാഷയിൽ ഒരു ഡിന്നർ എന്നുള്ള വാക്കായിരിക്കാം. എന്നാൽ അത്താഴം എന്നുള്ള ആ പരിഭാഷ ഞാൻ എടുത്ത് ചിലപ്പോൾ പ്രസംഗിക്കുന്ന ആളാണ്. കാരണം മലയാളികൾക്കറിയാം അത്താഴം കഴിക്കുന്നത് സന്ധ്യയോടുള്ള ബന്ധത്തിലാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ലവോദിക്യാസരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഉച്ചയ്ക്കത്തെ നൂൺ മീൽ അല്ല, പിന്നെയോ സന്ധ്യാസമയത്തെ ആഹാരമാകുന്ന താഴം കഴിക്കുമെന്നാണ് പറയുന്നത്. കാരണം യുഗം തീരാറായി, യുഗം തീരാറായി. ഹല്ലേലൂയ. ഒടുവിലത്തെ സഭയോട് സംസാരിക്കുമ്പോൾ അതെ യുഗം തീരാറായ സ്വരത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. ഇവിടെ നമ്മുടെ കുറവുകളെ കണ്ടുപിടിച്ച് ക്രമപ്പെടുത്തണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്റെ ഹൃദയം വാസ്തവത്തിൽ അനേക ചിന്തകൾ കൊണ്ട് നിറയുന്നു. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, കർത്താവ് വരുമ്പോൾ ഒരു മണവാട്ടിയെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. നമുക്ക് തനിക്ക് അനുരൂപയായ ഒരു കാന്തയായി നമ്മൾ ഒരുങ്ങി നിൽക്കുന്നില്ലെങ്കിൽ നമ്മുടെ വേഷവിധാനങ്ങൾ കൊണ്ടോ നമ്മുടെ പ്രകടനങ്ങൾ കൊണ്ടോ അവൻ നമ്മളെ സ്വീകരിക്കുകയില്ല. ഈ യാക്കോബ് വലിയ മിടുക്കണ, ഒത്തിരി പേരെ പറ്റിച്ചയാളാണ് യാക്കോബ്. എന്നാൽ യാക്കോബിന് ഒരു പറ്റു പറ്റിയത് നിങ്ങൾ വേദസ്ഥിന് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ഒത്തിരി പേരെ കളിപ്പിച്ചയാളാണ്. പുള്ളിക്ക് ഒരു കളിപ്പ് പറ്റിയത് ഓർക്കുന്നുണ്ടോ? അമ്മായിപ്പം പുള്ളിയെ കളിപ്പിച്ചു. കല്യാണം കഴിഞ്ഞ് സ്ത്രീ മൂടുകളും മാറ്റിയപ്പോഴാണ് ഉദ്ദേശിച്ച സ്ത്രീ അതൊന്ന് മനസ്സിലായി. പിന്നെ എന്തോ ചെയ്യാൻ പൈസല്ലോ. ഞാനിത് പറയാൻ കാരണം, കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ സംഭവിക്കുന്നവനല്ല. താൻ ഉദ്ദേശിച്ച കാന്ത തന്നെ ആയിരിക്കണം തന്റെ മുമ്പിൽ നിൽക്കുന്നത്. അല്ലാതെ മൂടുപടവും ഇട്ടുകൊണ്ട് യേശുവിനെ കബളിപ്പിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. തന്റെ കാന്തയുടെ യോഗ്യത തന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം എന്നിവയൊന്നുമില്ലാതെ തനിക്ക് തന്നെ തന്റെ മുമ്പിൽ നിൽക്കുവാൻ യോഗ്യമായ ഒരു മണവാട്ടി, തന്റെ തുല്യ യോഗ്യതകളുള്ളതായ ഒരു മണവാട്ടിയെ ചേർക്കുവാനാണ് യേശു വരുന്നത്. ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ തന്നെ ടെയ്ലർ സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു ഭക്തനായ ഒരു ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ ഒരൊറ്റ ആശയം കൂടെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുന്നു. അതായത്, ഈ മുടിയനായ പുത്രൻ അപ്പന്റെ വീട്ടിൽ വന്ന് അപ്പനോടും ആ കുടുംബത്തോടും സംയോജിച്ചതിനെ കുറിച്ച് ആ ദൈവത്തിന്റെ ദാസൻ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള 5 പുസ്തകങ്ങൾ അപ്പോൾ അവന്റെ ജീവിതത്തിൽ നിറവേറിയെന്ന. എങ്ങനെ? പൈസല്ലോ, ഒരു പാപി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവന്റെ പാപം ഏറ്റു പറയുമ്പോൾ ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള 5 പുസ്തകങ്ങളുടെ അനുഭവത്തിലേക്ക് അവൻ വരുന്നുവെന്ന്. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ദൈവത്തിന് സ്തോത്രം. ഇവൻ വീട് വിട്ടുപോയി, ഇവൻ മടങ്ങി വന്നു, അപ്പൻ അവനെ സ്വീകരിച്ചു, അവനെ കൈക്കൊണ്ട് കഴിഞ്ഞപ്പോൾ അവൻ ഉൽപ്പത്തിയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വന്നു, അവന്റെ ആദ്യത്തെ അനുഭവത്തിലേക്ക് അവൻ തിരിച്ചു വന്നു. മുടിയനായ പുത്രന് ഈ പരദേശത്ത് വെച്ച് അപ്പനെ കുറിച്ച് ഓർമ്മ വന്ന ആ സമയം മുതൽ നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് ചിന്തിക്കാമെങ്കിൽ ഈ 5 പുസ്തകങ്ങളുടെ പടികൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഞാൻ ആദ്യ ദിവസം അത് വായിപ്പിച്ചുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അവന് സുബോധം വന്നു. ഹിസലോ സുബോധം വന്നപ്പോൾ അപ്പന്റെ വീടിനെ കുറിച്ചുള്ള ഓർമ്മ അവന്റെ മനസ്സിൽ വന്നപ്പോൾ അവൻ ഉൽപ്പത്തിയുടെ അനുഭവത്തിലേക്ക് വന്നു. അടുത്ത പുസ്തകം പുറപ്പാടാണ്. അവൻ വീട്ടിലേക്ക് യാത്രയായി. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവനെ സ്വീകരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അവന്റെ പിതാവ് പല കാര്യങ്ങൾ ചെയ്ത കൂട്ടത്തിൽ ഒരു മേത്തരമായ ഒരു മൃഗത്തെ കൊന്ന് അവിടെ സദ്യ ഒരുക്കിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ലേവിയ പുസ്തകം നിറവേറിയെന്നാണ് ടൈലസ്ലിത്ത് പറയുന്നത്. അതായത് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് ആ ആദ്യത്തെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ദൈവം തയ്യാറായപ്പോൾ യാഗങ്ങളുടെ പുസ്തകമായിരിക്കുന്ന ലേവിയ പുസ്തകത്തിന്റെ സത്യം അവിടെ നിറവേറി കാൽവരിയിൽ. അത് കഴിഞ്ഞിട്ട് സംഖ്യാ പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ അപ്പൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, എന്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പൊ അവൻ ജീവിച്ചിരിക്കുന്നത്. അഗൈൻ ഹീസ് നമ്പർ, അവനെ എണ്ണുകയാണ്. എന്നിട്ട് ഒടുവിൽ ആവർത്തനമാണ്, നഷ്ടപ്രായമായി പോയതെല്ലാം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് തിരികെ കിട്ടുന്നതായ ഒരു ഭാഗ്യത്തിലേക്ക് ദൈവനെ നിങ്ങളെയും നടത്തുവാൻ പോകുകയാണ്. ഇത് പ്രാപിക്കുന്നതിന് പകരം, അതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, നമുക്ക് നഷ്ടമായി പോയത് തിരിച്ചെടുക്കുകയല്ലാതെ അതിന് പകരമായിട്ട് വേറെ ഒന്നുമില്ല. പൈസലോ ഈ ചില ആളുകൾ ഞാനുമായിട്ട് ഈ വേദ പുസ്തക വിഷയങ്ങൾ സംബന്ധിച്ച് ഇങ്ങനെ അൽത്രാവിത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിരോധമൊന്നുമല്ല, വഴക്കമൊന്നുമല്ല, അൽത്രാവിത്യാസം മാത്രം. അതിൽ യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ യോബിനെല്ലാം തിരികെ കിട്ടിയതായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. യോബിന്റെ ശരീരം തിരികെ കിട്ടി, മനോഹരമായിട്ട് അവന് തിരികെ കിട്ടി. യോവിന്റെ സമ്പാദ്യമെല്ലാം അവന് തിരികെ കിട്ടി. യോവിന്റെ മക്കളെ അവന് തിരികെ കിട്ടി. ആ അവിടെ ചെലവുമായിട്ട് എനിക്ക് യോജിക്കാൻ ഒക്കെയില്ല. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് വേറെ 7, 3, 10 മക്കളെയും അവന് കൊടുത്തെന്നാണ്. അതിലുണ്ടെങ്കിൽ പല കാരണങ്ങളാലും എനിക്കത് സ്വീകാര്യമല്ല. അതേ മക്കളെ ദൈവം ഉയർപ്പിച്ചു കൊടുത്തെങ്കിലേ യോവിന്റെ ദുഃഖം തീരുകയുള്ളൂ. കാരണം യൗവനക്കാരായിരിക്കുന്ന 7, 3, 10 മക്കൾ മരിച്ചേച്ച് പിന്നെ വേറെ അത്രയും മക്കളെ കൊടുത്തെങ്കിൽ എത്ര നാളുകൊണ്ടാണ് പിന്നെ ആ പ്രായത്തിൽ അവർ വരുന്നത്? അതുമാത്രമല്ല, അങ്ങനെ ആയാൽ പോലും ഈ നഷ്ടപ്പെട്ടു പോയ മക്കളുടെ ദുഃഖം ഒരിക്കലും പോകുകയില്ല. അതുകൊണ്ട് അവരെ തന്നെ നൽകിയെന്ന എന്റെ വാദം. ചുരുക്കി പറഞ്ഞാൽ തെറ്റിദ്ധരിച്ച സ്നേഹിതന്മാരെയും തിരിച്ചു കിട്ടി, എല്ലാം കിട്ടി. യോവിന്റെ ഭാര്യ തെറ്റു കിട്ടിയാൽ എനിക്ക് ഒരു ഊറ്റി വരും. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അവന്റെ കഥ മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്ക്. അവന്റെ സ്നേഹിതന്മാർ പോലും അറിവില്ലായ്മ കൊണ്ട് അവർ തങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ. എന്നാൽ അവന്റെ ഭാര്യ മനഃപൂർവമായി ദൈവത്തെ ഉപേക്ഷിച്ചവളാണ്. ഭർത്താവിന്റെ വലിയ സങ്കടത്തിൽ ഭർത്താവിന് ആലോചന പറഞ്ഞു കൊടുത്തു. അങ്ങനത്തെ ഭാര്യമാരൊല്ലൂടെ ഉണ്ടോ? ദൈവത്തെ തള്ളി പറഞ്ഞ് ആത്മഹത്യ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ നിനക്ക് ആ ലോകത്ത് ചെന്നാലും ഗതി കിട്ടരുത്. ദൈവത്തെ തള്ളി പറഞ്ഞ് വെച്ച് ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഗുണം അതാ, ആത്മലോകത്തിലും പ്രത്യാശയ്ക്ക് വകയില്ലെന്നുള്ളതാണ്. ആ സ്ത്രീയെ പിന്നെ യോവിന് തിരികെ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകുന്നില്ല. പിന്നെ അവളെ നന്നാക്കി എടുക്കാൻ എവിടെ സമയമായിരിക്കുന്നു? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആദമിൽ കൂടി നഷ്ടമായി പോയതെല്ലാം അനവധിയായി മനോഹരമായി ക്രിസ്തുവിലൂടെ മടക്കിയെടുക്കുവാൻ ദൈവം ഒരു നല്ല മാർഗം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഈ യോഗങ്ങൾ നിമിത്തം പലരും കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവാൻ, ഈ ദൈവിക കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുവാൻ, ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ സന്തോഷമുള്ളവരായി ധൈര്യമുള്ളവരായി ആയിത്തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൈകളെ എല്ലാവരും ഉയർത്തി ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.